क्या पॉडकास्ट सिर्फ बड़ों के लिए होते हैं? बिल्कुल नहीं। मिलिए इंडिया के सबसे बड़े बच्चों के ऑडियो नेटवर्क चाइम्स से। यहाँ आपको मिलेंगी अकबर, बीरबल और तेनाली राम जैसी मजेदार कहानियाँ, विजर्ड ऑफ डार्जिलिंग और पिनोकियो जैसी ऑडियो बुक्स, लिटिल एक्सप्लोरर्स और कभी सोचा है जैसे साइंस पॉडकास्ट्स। आज ही डाउनलोड करें चाइम्स पॉडकास्ट ऐप एप्पल या गूगल प्ले स्टोर से।
ഫ്ലോറ ആനിസ്റ്റിൽ എഴുതിയ ടോം ടിറ്റോട്ട്. പണ്ട് ഒരു സ്ത്രീ തന്റെ മകളോടൊപ്പം ഒരു വീട്ടിൽ താമസിച്ചിരുന്നു. അവൾ 5 പൈസ ചുട്ടു. എന്നാൽ അവ അടുപ്പിൽ നിന്നും പുറത്തു വന്നപ്പോൾ അവ അമിതമായി ചുട്ടുപഴുത്തു. പുറംതോട് കഴിക്കാൻ ഭാഗം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ അവൾ മകളോട് പറഞ്ഞു, മോളെ, ഈ പൈസ കൊണ്ട് ഷെൽഫിൽ വെക്കൂ. കുറച്ച് സമയം അതിനകത്ത് വെക്കൂ. കുറച്ച് കഴിഞ്ഞ് അത് നന്നായി വേവും. അതിലൂടെ അത് കൂടുതൽ മൃദുവാകും. എന്നാൽ മകൾ സ്വയം പറഞ്ഞു, അമ്മ പറഞ്ഞാൽ പൈസ വീണ്ടും വരുമെങ്കിൽ എന്തുകൊണ്ട് ഞാനിത് ഇപ്പോൾ കഴിച്ചുകൂടാ? എന്തായാലും അവ വീണ്ടും വരുമല്ലോ. അതിനാൽ നല്ല ഇളം പല്ലുകൾ ഉള്ളതിനാൽ അവൾ ജോലി ചെയ്യാൻ തുടങ്ങി. ആദ്യമായും അവസാനമായും അവൾ ആ ചീട്ട് കഴിച്ചു. ഇപ്പോൾ അത്താഴ സമയമായപ്പോൾ ആ സ്ത്രീ തൻ്റെ മകളോട് ചോദിച്ചു, നീ പോയി ആ പൈസ ഇങ്ങെടുക്ക്, നമ്മൾ ഓവനി വെച്ചിട്ട് കുറേ നേരമായല്ലോ. അപ്പോൾ പെൺകുട്ടി പോയി നോക്കിയെങ്കിലും ഒഴിഞ്ഞ പാത്രങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ തിരികെ വന്ന് അമ്മയോട് പറഞ്ഞു, ഒന്നുപോലും വന്നില്ലേ? അമ്മ ആകെ ഞെട്ടിയ പോലെ ചോദിച്ചു. മകൾ തികച്ചും ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ഇല്ലമ്മേ, ഒന്നും വന്നിട്ടില്ല, ഞാൻ കുറേ നേരമായി നോക്കി. അപ്പോൾ അമ്മ പറഞ്ഞു, എന്തായാലും സാരമില്ല, നീ ആ ഉള്ള പൈസ ഇങ്ങ് കൊണ്ടുവാ, എനിക്ക് ആകെ വിശക്കുന്നു. അപ്പോൾ മകൾ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? അമ്മയല്ലേ പറഞ്ഞ വീണ്ടും വരുമെന്ന്? വീണ്ടും വന്നിട്ട് അമ്മ കഴിച്ചാൽ മതി. എന്നാൽ അമ്മ വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, നീ പോയി ആ ഉള്ള പൈസ ഇങ്ങ് കൊണ്ടുവാ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എല്ലാം മോശമായി എന്ന് മോൾക്ക് മനസ്സിലായി. അവൾ ആകെ പേടിച്ചു. അതിനാൽ അത് വീണ്ടും വരുന്നത് വരെ ഒന്നും കഴിക്കില്ല എന്ന് അവൾ പറഞ്ഞു. അമ്മയെ കാണാനായി അവൾ എഴുന്നേറ്റു. എന്നാൽ ഒഴിഞ്ഞ പാത്രങ്ങളല്ലാതെ മറ്റൊന്നും അവൾ കണ്ടില്ല. അതിനാൽ അത്താഴം കഴിക്കാതെ അവൾ അവളെ ആ വാതിൽ പടിയിലിരുത്തി. അവളുടെ അസ്വസ്ഥത പുറത്തെടുത്തു. അങ്ങനെ അവൾ ഇരുന്ന് സ്വയം പാടി, എൻ്റെ മകൾ ഇന്ന് 5 പീസ് കഴിച്ചു, എൻ്റെ മകൾ ഇന്ന് 5 പീസ് കഴിച്ചു. കാരണം അവൾ വളരെ പ്രകോപിതയായി കാണപ്പെട്ടു. അപ്പോഴാണ് ആ രാജ്യത്തെ ആ രാജാവ് അവിടെ നിന്നും നടന്നു പോയത്. കുതിരയിൽ നിന്നും ഇറങ്ങി അകത്ത് കയറി അവരോട് ചോദിച്ചു, എൻ്റെ മോളെ, നീ എന്താണീ പാടുന്നത്? മകളുടെ വിശപ്പിൽ അമ്മ പരിഭ്രാന്തിയായെങ്കിലും മറ്റാളുകൾ, കുറഞ്ഞത് രാജാവ് അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചില്ല. അതിനാൽ അവൾ കൂടെ പാടി, എൻ്റെ മകൾ ഇന്ന് 5 പൈസ കഴിച്ചു. 5 മസ്ലി? അത് ചെയ്യാൻ കഴിയുന്ന ഒരാളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ നോക്കൂ, ഞാൻ ഭാര്യയായി ഒരു കന്യകയെ തിരുകയാണ്. ദിവസവും 5 മസ്ലിൻ നൂൽക്കാൻ കഴിയുന്ന നിങ്ങളുടെ മകൾ മാത്രമാണ് എനിക്ക് ആശ്വാസം. 11 മാസങ്ങളിൽ അവൾ തീർച്ചയായും രാജ്ഞിയായിരിക്കും. അവൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതെല്ലാം അവൾക്ക് കാണപ്പെടും. അവൾ എന്താഗ്രഹിക്കുന്നു അതൊക്കെ അവർക്ക് കിട്ടും. 12-ാം മാസത്തിൽ അവൾ ജോലിക്ക് പോകണം. 1 ദിവസം 5 മസ്ലിൻ കറക്കുകയും വേണം, ഇല്ലെങ്കിൽ അവൾ മരിക്കും. ഇത് ഒരു വിലപേശലാണ്, രാജാവ് പറഞ്ഞു. തൻ്റെ മകളുടെ വിവാഹം ഒരു ഗംഭീരമാകുമെന്ന് ആ അമ്മ ചിന്തിച്ചു. 11 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, 1 വർഷമാകാറാകുമ്പോൾ രാജാവ് ഇത് മറക്കുമെന്ന് അമ്മ കരുതി. എന്തായാലും അവളുടെ മകൾ 11 മാസത്തേക്ക് രാജ്ഞിയായിരിക്കും. അങ്ങനെ അവർ വിവാഹിതരായി. 11 മാസം വധു അവൾക്ക് കഴിയുന്നത്ര സന്തോഷവതിയായിരുന്നു. അവൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതെല്ലാം അവൾക്ക് കിട്ടി. അവൾ എന്താഗ്രഹിച്ചോ അത് മുഴുവൻ അവൾക്ക് കിട്ടി. എന്നാൽ 10-ാം മാസത്തിൽ അവൾ ആ 5 മസ്ലിന്മാരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. രാജാവ് അത് മറന്നുപോയോ എന്നും അവൾ ആലോചിച്ചു. 11-ാം മാസത്തിൽ അവൾ അവരെ കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങി. എന്നാൽ അവളുടെ ഭർത്താവായ രാജാവ് അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അതുകൊണ്ട് രാജാവ് മറന്നുപോയി എന്ന് അവൾ കരുതി. എന്നാൽ 11-ാം മാസത്തിന്റെ അവസാന ദിവസം അവളുടെ ഭർത്താവായ രാജാവ് അവളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. അതിന് ഒരു ജനലുണ്ടായിരുന്നു. അതിൽ ഒരു സ്റ്റൂളും ഒരു കറങ്ങുന്ന ചക്രവും ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ പ്രിയെ, നാളെ രാവിലെ കുറച്ച് നാരുകൾ ഉപയോഗിച്ച് നിന്നെ ഇവിടെ അടയ്ക്കും. വൈകുന്നേരത്തോടെ നീ 5 മസ്ലിൻ നൂൽപ്പിച്ചില്ലെങ്കിൽ നിന്നെ ജീവിതകാലം മുഴുവൻ ഇവരെ ജയിലിൽ കിടത്തും എന്ന് രാജാവ് പറഞ്ഞു. അവൾ ആകെ പേടിച്ചിരുന്നു. കാരണം അവൾ എല്ലായ്പ്പോഴും ചിന്താശൂന്യയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ ഒരിക്കലും കറങ്ങാൻ പഠിച്ചിട്ടില്ല. അതിനാൽ എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവളെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൾ രാജ്ഞിയായിരുന്നു. അവളുടെ അമ്മ അവിടെ അടുത്തുമില്ല. അങ്ങനെ അവൾ അവളുടെ മുറിയുടെ വാതിൽ പൂട്ടി ഒരു സ്റ്റൂളിലിരുന്നു. അവളുടെ സുന്ദരമായ കണ്ണുകൾ ചുവന്ന് തുടങ്ങുന്നത് വരെ അവൾ കരഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വാതിലിൻ്റെ അടിയിൽ ഒരു കറുത്ത മാന്ത്രികൻ്റെ ചെറിയ ശബ്ദം കേട്ടു. എലിയാണെന്ന് അവൾ ആദ്യം കരുതി. അപ്പോൾ അവൾ വീണ്ടും എന്തോ മുട്ടുന്ന ഒരു ശബ്ദം കേട്ടു. അങ്ങനെ അവൾ വാതിൽ തുറന്നു. പക്ഷേ അവൾ എന്താണ് കണ്ടത്? ഒരു ചെറിയ കറുത്ത മാന്ത്രികൻ ഒരു നീണ്ട വാലുള്ള ഒരു വസ്തുവിനെ പോലെ വേഗത്തിൽ വന്നു. നീ എന്തിനാ കരയുന്നത്? അവൻ ചോദിച്ചു. അതിൻ്റെ വാൽ വളരെ വേഗത്തിൽ ചുരുണ്ടു. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. നീ ആരാ? അവൾ അല്പം ചുരുങ്ങി ചോദിച്ചു. കാരണം അത് വളരെ കറുത്ത മാന്ത്രികനെ പോലെ ആയിരുന്നു. നിനക്ക് പേടിയുണ്ടെങ്കിൽ എൻ്റെ വാലിൽ നോക്കണ്ട, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് അവൾ വാൽ മറന്നു. അവനെ ഭയപ്പെട്ടില്ല. എന്തിനാണ് കരയുന്നതെന്ന് അവൻ അവളോട് വീണ്ടും ചോദിച്ചപ്പോൾ അവൾ നടന്നതെല്ലാം പറഞ്ഞു. അവൻ അവൻ്റെ വാൽ വേഗത്തിൽ ചുരുട്ടി പറഞ്ഞു. കാൽവിരലുകൾ നീട്ടി ചോദിച്ചു. പറ, എന്താണ് കാര്യം? പൈക്കളെക്കുറിച്ചും മസ്ലിനെക്കുറിച്ചുമുള്ള എല്ലാ കഥകളും അവനോട് പറഞ്ഞു. എന്നിട്ട് ആ ചെറിയ കറുത്ത മാന്ത്രികൻ പൊട്ടിച്ചിരിച്ചു. ആഹാ, ഇതാണോ ഇത്ര വലിയ കാര്യം? എല്ലാ ദിവസവും ഞാൻ രാവിലെ നിങ്ങളുടെ ജനലരികിൽ വരും. ഫൈബറെടുത്ത് രാത്രി 5 മസ്ലിനാക്കി തിരികെ കൊണ്ടുവരാം എന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ അവൾ ആകെ ചിന്തിച്ചു. എന്നാൽ നിങ്ങളുടെ ശമ്പളം എന്താണ്? എൻ്റെ പേരൂഹിക്കാൻ എല്ലാ രാത്രിയിലും ഞാൻ നിങ്ങൾക്ക് 3 ഊഹങ്ങൾ തരും. മാസം തികയുന്നതിന് മുമ്പ് നിങ്ങളത് ഊഹിച്ചില്ലെങ്കിൽ പെണ്ണെ, ഞാൻ നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകും, അവൻ പറഞ്ഞു. 1 മാസം മുഴുവൻ എല്ലാ രാത്രിയിലും 3 ഊഹങ്ങൾ. അവൾ ഇത്രയധികം ചെയ്യാൻ കഴിയുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. വേറെ വഴിയുമില്ലായിരുന്നു. അതുകൊണ്ട് അവൾ സമ്മതിച്ചു. അടുത്ത ദിവസം തന്നെ ഭർത്താവ് അവളെ വീണ്ടും ആ മുറിയിലേക്ക് കൊണ്ടുപോയി. അന്നത്തെ ഭക്ഷണവും ഒരു സ്പിന്നിംഗ് വീലും ഒരു ചെറിയ നൂലുകളും തന്നു. പ്രിയെ, ഓർക്കുക, ഇന്ന് നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരും, രാജാവ് പറഞ്ഞു. അതോടെ അവൾ ആകെ വിറയ്ക്കാൻ തുടങ്ങി. അവൻ പോയി കഥ കടച്ചതിനു ശേഷം അവൾ ഒരു നല്ല നിലവിളിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഒരു കറുത്ത മാന്ത്രികൻ ജനലിൽ മുട്ടുന്നത് അവൾ കേട്ടു. അവൾ പെട്ടെന്ന് മുകളിലേക്ക് കയറി വാതിൽ തുറന്നു. ജനാലയുടെ വരമ്പിലിരിക്കുന്ന ആ ചെറുതും കറുത്തതുമായ ആ അവനെ മനോഹരമായ കാൽവിരലുകൾ തൂങ്ങി അവനെ കണ്ടു. ഗുഡ് മോർണിംഗ് മൈ ഡിയർ, അവൻ പറഞ്ഞു. കുട്ടി, എനിക്ക് ആ ഫൈബർ തരൂ, അവൻ പറഞ്ഞു. അതിനാൽ അവൾ അവന് നാരുകൾ നൽകി ജനലടച്ചു. അവൾ ഭക്ഷണം കഴിച്ചു കിടന്നു. കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ ആ കറുത്ത മാന്ത്രികൻ വീണ്ടും ജനലിൽ വന്ന് മുട്ടി. അവൾ എഴുന്നേറ്റ് അത് തുറന്നു. അവൻ്റെ കയ്യിൽ 5 തൂണുകളുള്ള ചെറിയ ചെറിയ കറുത്ത ഒരു സാധനം. അത് എന്നേക്കാളും വേഗത്തിൽ വാൽ ചുഴട്ടി മനോഹരമായ കാൽവിരലുകൾ പുറത്തേക്ക് നീട്ടി. എന്നിട്ട് പുഞ്ചിരിച്ചു. ഇതാ നിന്റെ 5 മസ്ലിനുകൾ. ഇപ്പോൾ എൻ്റെ സുന്ദരി, എൻ്റെ പേരെന്താണ്? അവൻ ചോദിച്ചു. അവൾ വളരെ ലളിതമായ ഉത്തരം നൽകി. ബിൽ എന്നല്ലേ? അല്ല, അതല്ല, അവൻ പറഞ്ഞു. അന്നാ പിന്നെ നെഡ് എന്നായിരിക്കുമല്ലേ? അവൾ പറഞ്ഞു. അതുമല്ല, അവൻ പറഞ്ഞു. അവൾ കുറച്ചുകൂടി ചിന്തിച്ചു. മാർക്ക് എന്നല്ലേ? അതുമല്ല, അവൻ ചിരിച്ചുകൊണ്ട് ഒന്നും കാണാത്ത വിധം വാൽവാലൊടിച്ച് അവസാനം അവിടെ നിന്നും പോയി. അവളുടെ ഭർത്താവായ രാജാവ് അകത്തു വന്നപ്പോൾ അവൻ 5 മസ്ലിന്മാർ തനിക്കായി തയ്യാറാക്കിയത് കണ്ട് വളരെ സന്തോഷിച്ചു. കാരണം അയാൾക്ക് തൻ്റെ സുന്ദരിയായ ഭാര്യയെ വളരെ ഇഷ്ടമായിരുന്നു. മറ്റെല്ലാ ദിവസങ്ങളും സന്തോഷത്തോടെ കടന്നു പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ വാതിലടച്ചു പൂട്ടി. എന്നാൽ പിറ്റേന്ന് രാവിലെ അവൾക്ക് പുതിയ നാരുകളും അതിലും രുചികരമായ ഭക്ഷണങ്ങളും കൊണ്ടുവന്നു. ചെറുതും കറുത്തതുമായ അയാൾ ജനാലയിൽ വന്ന് മുട്ടി. അതിൻ്റെ മനോഹരമായ കാൽവിരലുകൾ പുറത്തേക്ക് നീട്ടി അതിൻ്റെ വാൽ വേഗത്തിലും ചുരുട്ടി. ഫൈബർ കെട്ടഴിച്ച് വൈകുന്നേരമായപ്പോഴേക്കും 5 മസ്ലിനുകളുമായി കൊണ്ടുവന്നു. എന്നാൽ അവൻ്റെ പേരെന്താണെന്ന് അവൾ 3 തവണ ഊഹിച്ചു. പക്ഷേ അവൾക്ക് പറയാൻ കഴിഞ്ഞില്ല. അവൻ പറന്നു പോകുമ്പോൾ അവൻ ചിരിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരേ കാര്യം സംഭവിച്ചു. എല്ലാ വൈകുന്നേരം അവൾക്ക് 3 ഊഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും ശരിയായി ഊഹിച്ചില്ല. അങ്ങനെ അവൾ ഭയന്നു തുടങ്ങി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വരാനായി. അങ്ങനെ അത് മാസത്തിൻ്റെ അവസാന ദിവസത്തിലെത്തി. പക്ഷേ ചെറുതും കറുത്തതുമായ ആ അവൻ വൈകുന്നേരം 5 മസ്ലിൻ ഫൈബറുമായി എത്തിയപ്പോൾ അതിന് പറയാൻ പ്രയാസമാണ്. നിനക്കിതുവരെ എൻ്റെ പേര് കിട്ടിയില്ലേ? അവൾ പറഞ്ഞു. കാരണം അവൾ തൻ്റെ ബൈബിൾ വായിക്കുകയായിരുന്നു. നിക്കോദേമോസ് ആണോ? അല്ല, അവൻ പറഞ്ഞു. നിങ്ങൾക്ക് കാണാനാകുന്നതിലും വേഗത്തിൽ അവൻ വായിച്ചുരുട്ടി. സാമുവലാണോ? അവൻ പറഞ്ഞു. അല്ലേ, അല്ല. ശരി, എന്നാ പിന്നെ മെത്തൂസലയാണോ? അവൾ ചോദിച്ചു. എന്നിട്ട് അവൻ അവളെ ഒരു കനൽ പോലെയുള്ള കണ്ണുകളാൽ ശരിയാക്കി. ഇതൊന്നുമല്ല, നാളെ കൂടി ഞാൻ സമയം തരാം. അപ്പോഴേക്കും നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും എൻ്റെ സുന്ദരി എന്ന് പറഞ്ഞ് അവൻ പോയി. പിറ്റേന്ന് രാവിലെ ചെറുതും കറുത്തതുമായ ആ സാധനം ഫൈബറിനായി വന്നപ്പോൾ അവൾ ഒന്നും പറഞ്ഞില്ല. രാത്രിയായപ്പോൾ ജനൽപാളികളിൽ മുട്ടുന്നത് കേട്ട് അവൾ വളരെ ആശങ്കപ്പെട്ടു. ഭയത്തോടെ ജനൽ പതുക്കെ തുറന്നു. പക്ഷേ ആ സാധനം പിച്ചള പോലെ ധൈര്യമുള്ളതായിരുന്നു. അവൻ്റെ വാൽ എങ്ങനെ കറങ്ങുകയും വിറക്കുകയും ചെയ്തു. ഇതിനകം നൂൽപ്പിച്ച 5 മസ്ലിനുകൾ അവൾക്ക് നൽകി. ഇനി പറയ്, എൻ്റെ പേരെന്താണ്? അവൻ ചോദിച്ചു. എന്നിട്ട് അവൾ താഴോട്ട് നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സോളമൻ എന്നാണോ? അല്ല, അവൻ പറഞ്ഞു. ചെറുതും കറുത്തതുമായ അവൻ മുറിയിലേക്ക് വന്നു. അതുകൊണ്ട് അവൾ വീണ്ടും ക്ഷമിച്ച്. ഇത്തവണ അവൾക്ക് പേടിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല. അല്ലേ, അല്ലല്ലോ, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. അത് വളരെ അടുത്തു വന്ന് അവളുടെ കറുത്ത കൈകൾ അവളോട് നീട്ടി പറഞ്ഞു. സമയമെടുക്കൂ എൻ്റെ സുന്ദരി, അവൻ ഒരു തരം പരിഹാസത്തോടെ പറഞ്ഞു. അതിൻ്റെ ചെറുതും കറുത്തതുമായ കണ്ണുകൾ അവളെ തിളങ്ങുന്നതായി തോന്നി. അടുത്ത ഊഹം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നീ എൻ്റേതാകും, അവൻ പറഞ്ഞു. അവൾ അതിൽ നിന്നും അല്പം പിന്മാറി. കാരണം അവൾക്ക് ആകെ പേടിയായിരുന്നു. എന്നാൽ അവൾ ചിരിച്ചുകൊണ്ട് അതിലേക്ക് നോക്കി പറഞ്ഞു. എനിക്ക് പേര് നൽകുക, എനിക്ക് പേരിടരുത്. നിങ്ങളുടെ പേര് ടോപ് ടിറ്റോറ്റ്. ആ ചെറിയ മനുഷ്യൻ ആകെ ചമ്മിയതുപോലെയായി. അവൻ്റെ വാൽ നേരെ താഴേക്ക് വീണു. അവൻ്റെ പാദങ്ങളെല്ലാം ഞെരിഞ്ഞമർന്നു. അവൻ ഇരുട്ടിലേക്ക് പോയി. പിന്നെ ആരും അവനെ കണ്ടിട്ടേയില്ല. അങ്ങനെ അവൾ അവസാനം തൻ്റെ ഭർത്താവായ രാജാവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു.